പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല രാവിലെ മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 24-ാമത്തെ പാർട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാർക്കും തലശ്ശേരിയിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്നുള്ളത് ദൈവത്തെ ഗ്രഹിച്ചറിയുക എന്നുള്ളതാണ്. അതോടുള്ള ബന്ധത്തിൽ നമ്മുടെ കുറിവാക്യം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9:23-24 വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദൈവവും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ, ഇതിലല്ലയോ എനിക്ക് പ്രസാദമുള്ളത് എന്ന്. അത് പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവത്തെ ഗ്രഹിച്ചറിയുക എന്നുള്ളതിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഗ്രഹിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് അടുത്ത് സ്നേഹിപ്പാനും അടുത്തിടപെടാനും കഴിയുകയുള്ളൂ. ദൈവത്തെ ഗ്രഹിച്ചറിഞ്ഞ ഓ പഴയ നിയമ പ്രവാചകന്മാർ, പുതിയ നിയമ അപ്പസ്തോലന്മാരൊക്കെയും ഓ തങ്ങളുടെ കഷ്ടതയിൽ പിറുപിറുക്കുകയോ ഓ ദൈവത്തോട് പരാതി പറയുകയോ ചെയ്യാതെ തങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ അവർ രാജാക്കന്മാരെ പോലെ വാണ ചരിത്രങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തങ്ങളുടെ കഷ്ടത മാറിപ്പോകാൻ, തങ്ങളുടെ കാരാഗ്രഹം മാറിപ്പോകാൻ അവർ പ്രാർത്ഥിച്ചതായി നമുക്ക് ഒരിടത്ത് തന്നെ കാണാൻ കഴിയുന്നില്ല. അവർ ആ കാരാഗ്രഹത്തെ ഓ നല്ലവണ്ണം ആസ്വദിക്കുകയായിരുന്നു. ആ കാരാഗ്രഹത്തിൽ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നത്തെ ഓ തിരുവചന ചിന്തയോടുള്ള ബന്ധത്തിൽ സ്തോത്രം, യിരെമ്യാവിൻ്റെ പുസ്തകത്തെ കുറിച്ച് നാം ഒന്ന് പഠിക്കുമ്പോൾ, യിരെമ്യാ പ്രവാചകൻ, യിരെമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ എന്നാണ്. വേദപുസ്തകത്തിലെ 24-ാം പുസ്തകമായ യിരെമ്യാവിൻ്റെ പുസ്തകം കരയുന്ന പ്രവാചകൻ എന്ന മറുപേരിൽ അറിയപ്പെടുന്ന യിരെമ്യാവിനാൽ യെരുശലേമിൽ വെച്ച് സ്തോത്രം എഴുതപ്പെട്ടതാണ്. ഹിൽക്കിയ പ്രവാചകൻ്റെ മകനായി ജനിച്ച യിരെമ്യാവ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പ്രവാചകനായി അഭിഷേകം ചെയ്യപ്പെട്ടു. സെഫന്യാവ്, ഹബക്കൂക്ക്, ദാനിയേൽ, യെഹെസ്കേൽ എന്നീ പ്രവാചകന്മാർക്ക് സമകാലികനായി പ്രവചിച്ച വ്യക്തിയാണ് യിരെമ്യാവ്. BC 626-നും BC 586-നും ഇടയിലുള്ള 40 വർഷങ്ങളാണ് യിരെമ്യാവിൻ്റെ പ്രവചന കാലഘട്ടം. BC 626, BC 586 ഈ കാലഘട്ടത്തിനിടയിലായിരുന്നു യിരെമ്യാവിൻ്റെ ശുശ്രൂഷ കാലഘട്ടം. ഈ സ്തോത്രം അറുക്കുവാൻ കൊണ്ടുപോകുന്ന ഇവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട എന്നാണ് ഈ പുസ്തകത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് സകല ഗ്രന്ഥങ്ങളിൽ എന്ന പോലെ ഈ പുസ്തകത്തിലും ക്രിസ്തുവിനെ വരച്ചു കയറ്റിട്ടുണ്ട്. ആ സ്തോത്രം, അതിൻ്റെ കുറിവാക്യം യിരെമ്യാവ് 11:19 പുതിയ നിയമത്തിൽ യോഹന്നാൻ 1:29 സ്തോത്രം, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അറുപ്പാൻ കൊണ്ടുപോകുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇസ്രായേൽ ജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന സന്ദേശം നൽകുകയാണ് ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ ജനത്തിൻ്റെ ബാബൽ പ്രവാസം 70 സംവത്സരം കഴിഞ്ഞ് തീരുവെന്ന് ഏകനായി പ്രവചിച്ച വ്യക്തിയാണ് യിരെമ്യാവ്. ഈ പുസ്തകത്തിൽ 2 പ്രാവശ്യം അത് എടുത്തു പറയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ആഴമായി സ്നേഹിച്ച ഒരു പ്രവാചകനും കൂടിയായിരുന്നു യിരെമ്യാവ് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈ പുസ്തകം നമുക്ക് നൽകുന്ന സന്ദേശം, അല്ലെ ഈ വാക്യം നമുക്ക് നൽകുന്ന സന്ദേശം, ദൈവത്തെ ഗ്രഹിച്ചറിയുക എന്നുള്ളതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത് ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതിനുള്ള പ്രാധാന്യം വിശ്വാസ കോളത്തിൽ വളരെ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടത് ആവശ്യമാണ്. അത് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, പ്രശ്നം, ഒരു കഷ്ടം, ഹല്ലേലൂയ, ഒരു വല്ലാത്ത അവസ്ഥകൾ കടന്നു വരുമ്പോൾ നാം പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് ഓടുകയും ഇത് പിശാചിനാൽ വന്നു എന്ന് പറഞ്ഞ് സാത്താനെ ശാസിച്ച് ഓ കാര്യങ്ങളിൽ നിന്ന് താൽക്കാലിക മോചനം പ്രാപിച്ചു എന്ന് പറഞ്ഞ് രക്ഷ കഷ്ടപ്പെട്ട് ഓടുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ആ കഷ്ടത മധ്യത്തിൽ നീ ദൈവത്തെ ഗ്രഹിച്ചറിയണമെന്ന് അത്രേ. യോബിൻ്റെ പുസ്തകം 1:21 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. അത് യോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സമ്പത്തിൻ്റെ കൂമ്പാരം മുഴുവനും ഒന്നൊഴിയാതെ നഷ്ടപ്പെട്ടു. തൻ്റെ മക്കൾ എല്ലാവരും മരിച്ചുപോയി. അങ്ങനെ താൻ ഒന്നുമില്ലാത്തവനായി തീർന്നു കഴിഞ്ഞപ്പോൾ യഹോവ തന്നു, സാത്താൻ എടുത്തു, ഓ കൃപയുള്ളവനെ കൊണ്ടുവന്ന് ശാസിക്കണമെന്നല്ല യോബ് പറഞ്ഞത്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം മഹിമപ്പെടുത്തട്ടെ എന്ന് ആണ്. ജീവിത വഴിയിൽ അനേക കഷ്ടങ്ങളും പ്രതിസന്ധികളും യോബിനെ പോലെ സകല നന്മകളും നഷ്ടപ്പെട്ട് ശൂന്യമാക്കപ്പെട്ട കയ്യോടെയാണ് നീ നിൽക്കുന്നതെങ്കിൽ പിശാചിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമില്ല. നിന്റെ അപ്പനുമായിട്ടാണ് നിനക്ക് കാര്യമുള്ളത്. യോബ് പറഞ്ഞതുപോലെ നിനക്ക് പറയാൻ കഴിയുമെങ്കിൽ യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം മഹിമപ്പെടട്ടെയാണെന്നാണ് പറയാനുള്ളതെങ്കിൽ നിശ്ചയമായും യഹോവ നിന്നെ ഉയർത്തുന്ന കാലം ദൂരത്തായിരിക്കുകയില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:14 വാക്യത്തിൽ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നീതിമാനാകുന്നു എന്ന് വായിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 1:10 വാക്യത്തിൽ ധനവാൻ തൻ്റെ എളിമയിൽ പ്രശംസിക്കട്ടെ എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. പുറപ്പാട് പുസ്തകം 34:6 വാക്യത്തിൽ യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചതെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയം വിശ്വസ്തയുമുള്ളവനെന്നാണ്. ഈ ഭൂമിയിലും നിത്യതയിലുമുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഉറവിടമെന്നുള്ളത് ദൈവത്തെ ഗ്രഹിച്ചറിയുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ വ്യവസ്ഥയാണിത്. അറിയപ്പെടാത്ത വ്യക്തി ആർക്കും വിശ്വസിക്കാനും അനുഗമിക്കാനും സാധ്യമല്ല. ജാതികളിൽ കാണുന്ന സകല ദുഷ്ടതയുടെ കാരണം അവർ ദൈവത്തെ ഗ്രഹിച്ചറിയാത്തതാണെന്ന് റോമാലേഖനം 1:28 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു. ഈ അറിവില്ലായ്മ നിമിത്തമാണ് ഇസ്രയേൽ ചിതറിപ്പോകേണ്ടി വന്നതും. യെശയ്യാ പ്രവചനം 1:3 ലൂക്കോസ് 19:42-43 ദൈവത്തെ അറിയുന്നതിന് അനുസരിച്ച് മനുഷ്യന്റെ ഭാവി അനുഗ്രഹങ്ങൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. യിരെമ്യാ പ്രവചനം 31:34 യെശയ്യാ പ്രവചനം 1:9 54:13 2 തിമോത്തിയോസ് ലേഖനം 3:15-17 വാക്യങ്ങളിലും ദൈവത്തെ അറിയുമ്പോഴുള്ള ഉയർച്ചയും അനുഗ്രഹങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. അവസാനമായി യെശയ്യാ പ്രവചനം 51:13 വാക്യത്തിൽ ആകാശത്തെ വിരിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനായ നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകം നശിപ്പിപ്പാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവന്റെ കോപം നിമിത്തം ദിനം പ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്തിനെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരു വിശ്വാസിയെ ധൈര്യപ്പെടുത്തുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അവസാനമായി പ്രിയമുള്ളവരെ, സ്തോത്ര ഹല്ലേലൂയ, ഓ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 85:10 വാക്യത്തിൽ വളരെ വലിയൊരു ആത്മീയ മർമ്മം നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. അതിൽ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ തിരുമഹത്വം ദേശത്ത് വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. നിശ്ചയം ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നോക്കുന്നു. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിള തരികയും ചെയ്യുമെന്ന് ഹല്ലേലൂയ അവിടെ വായിക്കുക എന്നൊക്കെ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ച ഇടം കാൽവരി ക്രൂശാണ്. ഹല്ലേലൂയ, ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റ സ്ഥലം ഓ കാൽവരി ക്രൂശാണെന്ന് ഈ പകൽ തിരിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുക എന്നൊക്കെ ഇടയായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അത് എന്നെ കേൾക്കുന്ന ഓ ഹല്ലേലു വിലപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ കഷ്ടതകളിലൂടെ പ്രലോഭനങ്ങളിലൂടെ പ്രതിസന്ധികളോടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ദൈവിക പ്രൊട്ടക്ഷനെ കുറിച്ച് അറിവില്ലാതെ വരാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റ സ്ഥലം കാൽവരി ക്രൂശ്, ദൈവത്തിൻ്റെ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ച ഇടം കാൽവരി ക്രൂശ് എന്നവിടെ വ്യക്തമാക്കുകയാണ്. യിരെമ്യാവ് നമ്മുടെ ചിന്താഭാഗത്ത് ഓ ഹല്ലേലൂയ, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും നടത്തുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നത് തന്നെ പ്രശംസിക്കട്ടെ എന്ന് വായിക്കുന്നു. ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാനൊക്കെ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, അത് പ്രിയപ്പെട്ടവരെ, അവൻ ചെയ്യുന്ന സകല പ്രവൃത്തികളും അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. ഒന്നുകിൽ അത് ദൈവത്തിൻ്റെ ന്യായനിമിത്തം വന്നതാകാം, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ നീതി നിമിത്തം വന്നതാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ ദയ നിമിത്തം വന്നതാകാം. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കരയറ്റുവാനുള്ള ആത്മീയ പക്വത നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം നമുക്ക് നൽകുവാനിടയായി തീരട്ടെ. 85 സങ്കീർത്തനത്തിലെ തിരുവചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഓ, ദയയും വിശ്വസ്തതയും തമ്മിൽ എഴുതിരേറ്റിരിക്കുന്നു. ദൈവം തൻ്റെ മക്കളാകുന്ന മനുഷ്യരോട് ഓ ദയ കാണിക്കണം ദൈവത്തിനുണ്ട്. അതുകൊണ്ട് അവർ തെറ്റ് ചെയ്താലും അവരെ വെറുതെ വിടണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്നാൽ ആ ആഗ്രഹം സാധിപ്പിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ വിശ്വസ്തത, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം നിശ്ചയമെന്ന് എഴുതിയിരിക്കുമ്പോൾ ഓ മരണയോഗ്യനായ ഒരു മനുഷ്യനെ എങ്ങനെ ഓ ദയ നിമിത്തം അവനെ വീണ്ടെടുത്ത് ദൈവസ്ഥലിൽ കൊണ്ടുവരാൻ കഴിയും? ഒരു മാർഗവും കാണാതിരുന്ന ദൈവം ആയിരക്കണക്കിന് വർഷങ്ങൾ ഹല്ലേലൂയ അവസരം കാത്തിരുന്നു തൻ്റെ ഹല്ലേലൂയ മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി. അതുപോലെ നീതിയും സമാധാനവും തമ്മിൽ ഓ ചുംബിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി, ഓ പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നാണെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം ഓ ആ മനുഷ്യനെ സമാധാനത്തോടെ പറഞ്ഞയക്കുകയും ഒടുവിൽ തൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ചേർക്കുക എന്നുള്ളതാണ് അതിന് ദൈവം കണ്ടെത്തിയ മാർഗം. ഹല്ലേലൂയ, ഓ ദൈവത്തിൻ്റെ ദയ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, വിശ്വസ്തതയിലെ മേൽ കവിഞ്ഞിട്ട് ദൈവം തൻ്റെ ദയയെ മനുഷ്യകുലത്തിന് പകരേണ്ടതിന് തൻ്റെ വിശ്വസ്തത കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേൽ ആ ദൈവകോപം പകർന്നിട്ട് അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് ഓ അവൻ്റെ നാമത്തിൽ നമുക്ക് ദയ ഇന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതോർത്ത്, കൃപ എന്നും തീർന്നു പോകാതെ ഇരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഇത് ഓ തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പിന്നെ ഒരിക്കലായിട്ട് ദൈവം നൽകിയ രക്ഷണ പ്രവൃത്തി അത്രേ ഇവിടെ വർണ്ണിക്കുന്നത്. അതുപോലെ നീതിയും സമാധാനവും തമ്മിൽ ഓ സ്തോത്രം ചുംബിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി, പാപം ചെയ്യുന്ന വ്യക്തിയെ ഓ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം, നിത്യനരകത്തിൽ തള്ളിക്കളയണമെന്നാണെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം അവനോട് ക്ഷമിച്ച് അവനെ വെറുതെ വിടണമെന്നാണ്. ഞാൻ ഈ സ്തോത്ര ചിന്താഭാഗം ഓ ദൈവദാസന്മാരൊക്കെ പറയാറുള്ള ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. പണ്ട് ഒരു രാജ്യത്ത് ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ ഒറ്റ ന്യായാധിപനെ രാജ്യത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, തനിക്ക് സകലവിധ അധികാരമുള്ള ഒരു ന്യായാധിപൻ. ആ ന്യായാധിപന്റെ ഏകജാതനായ പുത്രൻ തൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ സകല ദുഷ്പ്രവൃത്തികൾ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു തൻ്റെ ഏകമകൻ. അങ്ങനെ ഇരിക്കെ സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദിവസം തൻ്റെ മയക്കുമരുന്നിനും മറ്റു അടിമകളായ സുഹൃത്തുക്കളോടുകൂടെ താൻ കടന്നു പോകുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഒരു അന്യോന്യമുള്ള സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ ഒരുവൻ കൊല്ലപ്പെട്ട് ആ കുറ്റകൃത്യത്തിൽ ഒന്നാം പ്രതിയായി ഈ ന്യായാധിപന്റെ ഏകജാതനായ മകനെ വിലങ്ങ് വെച്ച് ന്യായാധിപന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ന്യായാധിപനെ കേസ് പരിശോധിച്ചു. കേസ് പരിശോധിച്ചപ്പോൾ ജീവപര്യന്തം തടവൻ അല്ല മരണശിക്ഷയ്ക്ക് വിധിക്കത്തക്കവണ്ണം കഠിനമേറിയ ശിക്ഷയാണ് താൻ ചെയ്തെന്നത് ബോധ്യം വരുവാനിടയായി തോന്നുന്നു. ആ ന്യായാധിപൻ ചിന്തിച്ചു, അതെ, ഞാൻ ഇപ്പോൾ ഇവനെ ഓ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ ഇത്രത്തോളം ക്രൂരനായ മനുഷ്യൻ ചരിത്രത്തിൽ ആരുള്ളൂ? സ്വന്തം മകനെ ഒരു പ്രാവശ്യം ചെയ്ത ഒരു തെറ്റിന് വധശിക്ഷയ്ക്ക് വിധിക്കുകയോ എന്ന് ഹല പറയാനിടയായിത്തീരും. തന്നെ വെറുതെ വിട്ടാലോ? കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ ഹലലി അഴിമതി കാണിച്ച് സ്വജനപക്ഷപാതം ചെയ്ത് വെറുതെ വിട്ടു എന്ന് പറയും. ന്യായാധിപൻ ആകെ ആശയക്കുഴപ്പത്തിലായി. എന്നാൽ താൻ നീതിയുടെ സിംഹാസനത്തിൽ ഇരിക്കൊണ്ട് ആ അതേ സമയത്ത് താൻ വിധി കൽപ്പിച്ചു, ഇവൻ ഇന്ന ഇന്ന വകുപ്പിൻ പ്രകാരം ഇന്ന ഇന്ന തെറ്റ് ചെയ്തതുകൊണ്ട് അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു എന്ന്. ഇന്നത്തെ പോലെ അനേക അപ്പീലിൽ ഒന്നും പോകാൻ സാവകാശം ഉണ്ടായിരുന്നില്ല. വിധി കഴിഞ്ഞ നിമിഷത്തിൽ തന്നെ ഒരു കറുത്ത ഗൗൺ കൊണ്ട് കൊണ്ട് അവനെ മുഴുവൻ മൂടി പിറ്റേന്ന് പ്രഭാതത്തിൽ 5 മണിക്ക് തന്നെ വധശിക്ഷ നടപ്പാക്കുവാൻ ആരാച്ചാരും കഴുമരം എല്ലാം ഒരുക്കി വെച്ചിരുന്നു. എന്നാൽ അതിനു മുമ്പേ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഈ ന്യായാധിപൻ തന്നെ ഔദ്യോഗിക വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പ്രൗഢിയോടെ അധികാരത്തോടെ തന്റെ കുതിരപ്പുറത്ത് തന്റെ മകനെ ആക്കിയിരിക്കുന്ന ജയിലിലേക്ക് കടന്നു ചെന്നു. ആ ജയിലധികൃതർ തനിക്ക് വാതിൽ തുറന്നു കൊടുത്തു. അദ്ദേഹം നേരെ തന്റെ മകനെ പാർപ്പിച്ചിരുന്ന സെല്ലിലേക്ക് കടന്നു ചെന്നു. വേഗം അദ്ദേഹം അപ്പനെ കണ്ട മകൻ, ഒരു കരുണയും കൂടാതെ എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച നിങ്ങള് എന്തിനെ അടുക്കൽ വന്നു? എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, എന്നോട് ഒരു വാക്കും മിണ്ടല്ല എന്ന് പറഞ്ഞ് ആ മകൻ ഹലലിയ തന്നോട് മത്സരിച്ചു നിൽക്കുമ്പോൾ ആ മകനോട് പിതാവ് പറഞ്ഞു, നമുക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, വേഗത്തിൽ പ്രവർത്തിച്ചേ തീരൂ എന്ന് പറഞ്ഞ് ന്യായാധിപൻ തന്റെ യൂണിഫോം, ആ താൻ ധരിച്ചിരുന്ന വസ്ത്രവും അധികാര ചിഹ്നങ്ങളും എല്ലാം തനിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ജയിലിന്റെ തൊട്ട് പുറത്ത് ഒരു കുതിരയെ കെട്ടിയിട്ടുണ്ട്, നിനക്ക് വേഗം പോയി ആ കുതിരയെ അഴിച്ച് അതിന്മേൽ നിനക്ക് മുന്നോട്ട് പോകാം, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ് അവനെ സ്വതന്ത്രനായി വിട്ടു. ജയിലിലുള്ള ജയിൽ കാവൽക്കാർ വിചാരിച്ചു ഈ ന്യായാധിപൻ തന്നെയാണ് തിരികെ വരുന്നതെന്ന് വിചാരിച്ച് ആ അവർക്ക് വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് പോകാനിടയായി തീർന്നു. ഈ മകൻ വിചാരിച്ചു, അല്പം കഴിയുമ്പോൾ എന്റെ പിതാവും വന്നുകൊള്ളും, വലിയ പ്രതിസന്ധിയിൽ മോചിക്കപ്പെട്ടുവല്ലോ എന്ന് വിചാരിച്ചിരിക്കെ ആ കറുത്ത ഗൗണിട്ട് മൂടി ആ തടവറയിലായിരുന്ന ആ ജഡ്ജി എന്നറിയാതെ കുറ്റം ചെയ്ത വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രഭാതത്തിൽ 5 മണിക്ക് തന്നെ കഴുമരത്തിൽ തൂക്കി തന്റെ മകൻ ചെയ്ത കുറ്റത്തിന് ആ ന്യായാധിപൻ സ്വയം തന്റെ ശിക്ഷ ഏറ്റെടുക്കുന്നത് നമുക്ക് അവിടെ കാണുവാനൊക്കെ കഴിയുന്നു. എന്നേക്കും നിത്യ ന്യായാധിപനാകുന്ന കർത്താവായ യേശു ക്രിസ്തു നാം ചെയ്ത പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്താണ് കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് ഗ്രഹിച്ചറിയുമ്പോൾ മാത്രമേ നാം ദൈവത്തെ അറിയുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനി മുതൽ ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിനും പിശാചന മഹത്വം കൊടുക്കരുത്. 2 കാശിന് വിൽക്കപ്പെടുന്ന 5 പുലികളിൽ 1 മാത്രമല്ല, 5 ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് പറക്കുന്നതും ഇരിക്കുന്നതും. നമ്മുടെ തലയിലെ മുഴുവൻ മുടിയും അത് ദൈവത്തിന്റെ കൺട്രോളിലാണ് ഉള്ളത്. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ചുറ്റുപാടുകളെല്ലാം ദൈവത്തിന്റെ കൺട്രോളിൽ തന്നെയാണ് ഉള്ളത്. അതിന്മേൽ ഹല്ല കൈവയ്ക്കാൻ ദൈവം ഒരു പിശാചനും അധികാരം കൊടുത്തിട്ടില്ല. ഈ സൃഷ്ടി ലോകത്തുള്ള സകല സൃഷ്ടികളും ജീവജാലങ്ങളും പ്രപഞ്ച ഹലലി സൃഷ്ടികളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പ്രവാഹങ്ങളും ഹല എല്ലാ കുന്നുകളും ഹല്ലലിയ ഹലലി കാട്ടിലെ മൃഗങ്ങളും കടലിലെ മത്സ്യം ങ്ങളും ദൃശ്യമായതും അദൃശ്യമായതെല്ലാം ഹലലി അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് നമുക്കും അവനെ ഗ്രഹിച്ചറിഞ്ഞ് മഹത്വപ്പെടുത്തുവാനും ഇന്ന് സംഭവിക്കുന്ന ഈ കൊറോണ കാലത്തെ കാര്യങ്ങളിലും നമ്മുടെ കർത്താവിന് കൺട്രോൾ ഉണ്ടെന്ന് പൂർണ്ണമായ ബോധ്യത്തോടെ ദൈവത്തെ ആരാധിച്ച് മഹത്വം കരേറ്റുവാനും സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യിരെമ്യാവിനെ പോലെ നമ്മുടെ ദേശത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നിമിത്തം ഹലലിയ വിലപിച്ച് കരയുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നാഥ അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തകൾക്കായിട്ട് അവിടുത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ ഗ്രഹിച്ചറിയാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് ധാരാളമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിടുക്കര നീട്ടുകയും കൃപ ധാരാളം പകർന്ന് ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിൾ സ്റ്റഡി കേൾക്കുന്ന ഓരോരുത്തർക്കും ഇത് അനുഗ്രഹമാകണം. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യമാകണം. ബലഹീനതാൽ ബലപ്പെടുന്നവർക്ക് ബലമായി തീരണം. കടഭാരത്താൽ ഭാരപ്പെടുന്നവർക്ക് വിടുതലായി തീരണം. കുടുംബ സമാധാനം ഇല്ലാത്തവർക്ക് വചനം സമാധാനമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവിയെക്കുറിച്ച് ആകുലയിന്തപ്പെടുന്നവർക്ക് ഈ വചനം അത് പ്രത്യാശയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ പുതിയ പ്രാർത്ഥനകൾക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.